2021 May 30 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. പോരാട്ട വഴിയിൽ തളരാതെ മോദി. 2 നരേന്ദ്രമോദി സർക്കാരിന്റെ 2 വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര വിദേശ പാർലമെന്ററികാര്യ സഹമന്ത്രി വി മുരളീധരൻ എഴുതിയ ലേഖനം. പോരാട്ടം എത്ര കടുപ്പമേറിയതാകുന്നുവോ വിജയം അത്രയും തിളക്കമേറിയതാകും. കോവിഡ് മഹാമാരിക്കെതിരായ കഠിന പോരാട്ടത്തിൽ ഇന്ത്യയെ തിളക്കമേറിയ വിജയത്തിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്നത് എന്നതിൽ ജനങ്ങൾക്ക് സംശയമില്ല. 2 നരേന്ദ്രമോദി സർക്കാർ 2 വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ ജനവിശ്വാസം ഇരട്ടിയാകുന്നു. ഉത്തരവാദിത്തത്തിന്റെ ഭാരങ്ങളില്ലാതെ മാറി നിന്ന് വിമർശിക്കുന്നവർ എന്തെല്ലാം പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടാലും രാജ്യത്തെ ജനങ്ങൾ മുഖവിലക്കെടുക്കില്ല. രാഷ്ട്രീയ മര്യാദയുടെ സകല സീമയും ലംഘിച്ച് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തനിക്കെതിരെ അണിനിരന്നപ്പോഴും മനസാന്നിധ്യം കൈവിടാതെ മഹാമാരിക്കെതിരായ പോരാട്ടം നയിക്കുകയാണ് പ്രധാനമന്ത്രി. നരേന്ദ്രമോദിയുടെ നയങ്ങളെ മാത്രമല്ല മനുഷ്യനെന്ന നിലയിലുള്ള വികാരങ്ങളെപ്പോലും പൊതുസമൂഹത്തിൽ അധിക്ഷേപിക്കുന്ന നീചമായ രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധിയെപ്പോലുള്ള നേതാക്കൾ നടത്തുന്നത്. മഹാമാരി രാജ്യത്തെ വരിഞ്ഞുമുറുക്കിയിട്ട് 1.5 വർഷമാകുമ്പോഴും 138 കോടി ജനങ്ങളിൽ ഒരാളും പട്ടിണി മൂലം മരിച്ചില്ല. ലോക്ഡൌണിന് തൊട്ടുപിന്നാലെ നടപ്പാക്കിയ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയാണ് പട്ടിണി പഴങ്കഥയാക്കിയത്. രാജ്യത്തെ 80 കോടി ജനങ്ങൾക്ക് സൌജന്യ അരിയും ഗോതമ്പും പയറുവർഗ്ഗങ്ങളും എത്തിച്ചു നൽകിയ PMGKY ഇന്ത്യൻ ചരിത്രത്തിലെ തിളങ്ങുന്ന ഏടാണെന്നതിൽ സംശയമില്ല. കോവിഡ് 2-ാം തരംഗ കാലത്തും ഗരീബ് കല്യാൺ യോജനയ്ക്ക് കീഴിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്തു വരികയാണ്. 26,000 കോടി രൂപയാണ് ഇതിനായി മാറ്റിവച്ചിരിക്കുന്നത്. 50,000 മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങളാണ് ഈ മാസം കേരളത്തിന് കൈമാറിയത്. രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് വളർത്താൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 20 ലക്ഷം കോടിയുടെ ആത്മനിർഭർ ഭാരത് സ്വാശ്രയ ഇന്ത്യ പാക്കേജ് 2 നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ നൈപുണ്യത്തിന്റെ തെളിവാണ്. സ്വാശ്രയത്വത്തിലൂടെ ഇന്ത്യ കോവിഡിനെ മറികടക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ രാജ്യവും ഇവിടുത്തെ ജനങ്ങളും പകർന്നു നൽകിയ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തേണ്ടി വന്ന രാജ്യത്ത് എല്ലാ മേഖലകളെയും ഉത്തേജിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ആത്മനിർഭർ പാക്കേജുകൾ പ്രഖ്യാപിച്ചത്. GDPയുടെ 13% നീക്കിവച്ച പദ്ധതി കർഷകർ, തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ എന്നിങ്ങനെ വിവിധ മേഖലകൾക്ക് ഉണർവും സ്വാശ്രയത്വ ബോധവും പകർന്നു നൽകി. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച 5 ആത്മനിർഭർ പാക്കേജുകൾ 5 മിനി ബജറ്റുകൾ തന്നെയായിരുന്നു. കോവിഡിൽ കിതച്ച ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പായിരുന്നു ആത്മനിർഭർ പാക്കേജുകൾ. ആരോഗ്യമേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ വർഷത്തെ പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചത്. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് പുറമെ 6 വർഷത്തിനകം ആരോഗ്യരംഗത്തെ 3 തലങ്ങളിൽ മെച്ചപ്പെടുത്താനുള്ള പ്രത്യേക പദ്ധതിയും മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ തയ്യാറായിക്കഴിഞ്ഞു. 64,180 കോടി രൂപയാണ് ഇതിനായി ചെലവിടുക. കോവിഡ് വാക്സിൻ വിതരണത്തിനായി 35,000 കോടിയാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്തും നരേന്ദ്രമോദി സർക്കാർ നീക്കിവച്ചത്. 45 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ഇന്ത്യക്കാർക്കും കോവിഡ് മുന്നണി പോരാളികൾക്കും സൌജന്യ വാക്സിൻ ലഭ്യമാക്കാൻ കഴിഞ്ഞത് 2-ാം മോദി സർക്കാരിന്റെ തിളക്കമാർന്ന നേട്ടങ്ങളിലൊന്നാണ്. ഒറ്റ വർഷം കൊണ്ട് 2 വാക്സിനുകൾ വികസിപ്പിക്കാൻ കഴിഞ്ഞതും അതിലൊന്ന് തദ്ദേശീയ വാക്സീനായതും ചെറിയ കാര്യമല്ല. പ്രാണവായുവുമായി രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എത്തുന്ന ഓക്സിജൻ എക്സ്പ്രസുകൾ 2-ാം മോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ പ്രതീകങ്ങളാണ്. കോവിഡ് അനാഥരാക്കിയ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ഏപ്രിൽ മാസത്തിൽ തന്നെ തീരുമാനിച്ചത് പൌരന്മാരോടുള്ള കേന്ദ്രത്തിന്റെ കരുതലിന്റെ നേർചിത്രമാണ്. കർഷകരുടെ വരുമാനം 2022 ഇരട്ടിയാക്കാനാണ് ആത്മനിർഭർ പാക്കേജ് ലക്ഷ്യമിടുന്നത്. PM കിസാൻ സമ്മാൻ നിധിയിലൂടെ കൃത്യമായി തന്നെ കർഷകരുടെ അക്കൌണ്ടിൽ പണമെത്തി. ലോക്ഡൌണിൽ വിളവെടുപ്പും വിൽപ്പനയും സാധ്യമാകാതെ പകച്ചുപോയ കർഷകർക്ക് ഈ പണം നൽകിയ ആശ്വാസം വലുതായിരുന്നു. 1.50 ലക്ഷം കോടി രൂപയുടെ കാർഷിക ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഗാന്ധിജിയുടെ സ്വപ്നമായ സ്വയം പര്യാപ്ത ഗ്രാമം എന്നതിലേക്കാണ് വലിയ വെല്ലുവിളികൾക്കിടയിലും പ്രധാനമന്ത്രി നമ്മെ നയിക്കുന്നത്. കേവല രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തി കർഷക സഹോദരങ്ങളെ സർക്കാരിനെതിരെ തിരിക്കാൻ ചിലർ നടത്തിയ പരിശ്രമങ്ങൾ പാളിപ്പോയതിന് കാരണവും സർക്കാരിന്റെ പദ്ധതികളാണ്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി 3% നിന്ന് 5% ഉയർത്തിയ 5-ാം ആത്മനിർഭർ ഭാരത് പാക്കേജിന് പൊതുവെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. തൊഴിൽ, പണലഭ്യത തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകാൻ ശ്രമിച്ചു. 300 കോടി അധിക തൊഴിൽ ദിനങ്ങൾ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനത്തിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് 40,000 കോടിയാണ് മാറ്റിവെച്ചത്. വനിതാ സ്വാശ്രയ സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഈടില്ലാത്ത വായ്പ കുടുംബശ്രീ പോലെ നിരവധി വനിതാ സ്വാശ്രയ സംഘങ്ങൾക്ക് കരുത്തേകി. കോവിഡ് മഹാമാരിയുടെ കാലത്തെ ഇന്ത്യയുടെ ചരിത്ര ദൌത്യമായ വന്ദേ ഭാരത് മിഷന് നേതൃത്വം നൽകാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കഴിഞ്ഞത് അഭിമാനകരമായി കരുതുന്നു. വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ 64 ലക്ഷം ആളുകളെ മടക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവയ്ക്ക് പുറമെ കപ്പൽ മാർഗവും മലയാളികൾ അടക്കമുള്ള പ്രവാസികളെ ജന്മനാടിന്റെ സുരക്ഷിതത്വത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ നമുക്കായി. വീട്ടുജോലിക്ക് പോയി ഇറാനിലെ കിഷ് ഐലൻഡിൽ കുടുങ്ങിയ കോഴിക്കോടുകാരി വത്സലയെ രക്ഷപ്പെടുത്തിയത് ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുന്നു. വത്സലയെപ്പോലെ കണ്ണീരോടെ വിളിച്ച നിരവധി സഹോദരങ്ങളെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ വിദേശകാര്യ വ്യോമയാന മന്ത്രാലയങ്ങളുടെ സംയുക്ത ഇടപെടലിന് കഴിഞ്ഞു. കോവിഡ് മഹാമാരിയിൽ നിന്ന് രാജ്യത്തെ കൈപിടിച്ചുയർത്തുക എന്ന ദൌത്യത്തിൽ ഇപ്പോൾ തന്നെ പകുതി വിജയം കൈവരിക്കാൻ 2 നരേന്ദ്രമോദി സർക്കാരിനായി. ഈ വർഷം അവസാനത്തോടെ 18 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷൻ പൂർത്തിയാകും. പിന്നീട് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ 10 മടങ്ങ് കരുത്തുറ്റതാക്കാനുള്ള പരിശ്രമങ്ങളിലേക്ക് ഈ സർക്കാർ കടക്കും.